മലയാളം റേഡിയോയിലും ഇന്റർനെറ്റിലും മൊബൈൽ ഫോണിലും.
ശ്രീ ടി പി ശ്രീനിവാസൻ, ആദ്യം തന്നെ സ്വാഗതം എസ് ബി എസ് മലയാളം റേഡിയോയിലേക്ക്. ലോകമെങ്ങും ചർച്ച ചെയ്തൊരു വിഷയമാണ് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോകാനുള്ള തീരുമാനം. സാധാരണക്കാർ പല രീതിയിൽ ഇതിനെ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ നയതന്ത്ര രംഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇതൊരു വികാരപരമായ തീരുമാനമായി മാത്രമാണോ കാണുന്നത്, അതിനപ്പുറത്തേക്കുള്ള ഒരു നയതന്ത്ര വിഷയമായി ഇതിനെ താങ്കൾ കാണുന്നുണ്ടോ?
ഇത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു എന്ന് പറയാം. കാരണം ഒരു അറിവുമില്ലാത്ത ഒരു ഭാവിയിലേക്ക് ഒരു രാഷ്ട്രം എത്തിച്ചാടുക എന്നുള്ളത് സാധാരണ സംഭവമല്ല. വിശേഷിച്ചും അതിന്റെ അനന്തരഫലങ്ങളെ പറ്റി അവർക്കറിയാമായിരുന്നു. അവരുടെ തന്നെ നേതാക്കന്മാർ, എല്ലാ പാർട്ടി നേതാക്കന്മാരും അവരെ അറിയിച്ചിരുന്നു. വിദേശ നേതാക്കന്മാരും അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. അപ്പോ ഇത്രയും വർഷമായിട്ട് നടന്നിരുന്ന ഒരു ബന്ധം വേർപെടുത്തിയിട്ട് ഇനിയൊരു അറിയാത്ത ഒരു ഭാവിയിലേക്ക് പോകുന്നത് അപ്രതീക്ഷിതമായിരുന്നു, ആരും പ്രതീക്ഷിച്ചിരുന്നതുമല്ല. അതുകൊണ്ടാണ് ഇതിനൊരു വൈകാരികത ഉണ്ടെന്ന് എല്ലാവരും കണക്കാക്കുന്നത്. പക്ഷെ ആ വൈകാരികതയുടെ പുറകിൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തേത് ഒരു ദേശീയതയുടെ മുന്നേറ്റം നമ്മളിപ്പോ ലോകം മുഴുവൻ കാണുകയാണ്. അമേരിക്കയില് ഡൊണാൾഡ് ട്രംപ് സ്ഥാനാർത്ഥിയായത് തന്നെ ഏറ്റവും വലിയ ഒരു അതിശയമല്ലേ? കാരണം റിപ്പബ്ലിക്കൻ നേതാവ് പോലും അല്ലാത്ത ഒരു ജനങ്ങളുടെ ഒരു രോഷം പ്രകടിപ്പിക്കുന്ന തരത്തിലാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായത്. അപ്പൊ അദ്ദേഹം സംവിധാനം ചെയ്യുന്നത് ഒരു റൈറ്റിസ്റ്റ് എക്സ്ട്രീമിസത്തിനെയാണ്. അപ്പൊ അങ്ങനൊരു പ്രതികരണം ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണം ഈ മൈനോറിറ്റീസ് എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ മൈഗ്രേഷൻ വരുന്നവര് അവരൊക്കെ ഇവരുടെ സ്ഥാനങ്ങളെ നേടിയെടുക്കുന്നുവെന്നും അങ്ങനെ അവരുടെ രാജ്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു എന്നുള്ള ഒരു പുതിയ ഒരു സെന്റിമെന്റ് എല്ലാ രാജ്യങ്ങളും പല രാജ്യങ്ങളിലും ഉണ്ടാകും. അത് ബ്രിട്ടനിൽ വളരെ രൂക്ഷമായി ഉണ്ടായെന്നാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം പൊളിറ്റിക്കൽ പാർട്ടീസിൽ നിന്ന് വിട്ടുകൊണ്ട് അവരുടേതായ ഒരു തീരുമാനത്തിലേക്ക് അവർ നീങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതൊരു നയതന്ത്രപരമായ കാര്യമല്ല. കാരണം നയതന്ത്രപരമായി നോക്കുകയാണെങ്കിൽ ബ്രിട്ടന് EU-ൽ കഴിയേണ്ട എല്ലാ കാരണങ്ങളുമുണ്ട്, സാമ്പത്തികമായാലും രാഷ്ട്രീയമായാലും സാംസ്കാരികമായാലും ഒക്കെ. പക്ഷെ ഈ എക്സ്ട്രീമിസത്തിന്റെ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം നാഷണലിസത്തിന്റെ ഒരു ഭാഗം, രണ്ടാമത് വിദേശീയർ, സെനഫോബിയ, വിദേശീയർ വന്നിട്ട് നമ്മുടെ സൗകര്യങ്ങളും അവകാശങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം തട്ടിയെടുക്കുന്നു എന്നൊരു ഭയം. അപ്പൊ ഇത് രണ്ടും കൊണ്ട് ചേർന്നത് കൊണ്ടാണ്. പക്ഷെ ആ തീരുമാനം എടുത്തത് വൈകാരികമാണെന്നുള്ള സംശയമില്ല. കാരണം ഒരു കാൽക്കുലേഷൻ എടുക്കാതെയാണ്, എന്തൊക്കെയായിരിക്കാം സംഭവിക്കാന്നൊരു സ്റ്റഡി പോലും ഉണ്ടാകാത്ത സ്ഥിതിക്ക് അവർ ചെയ്തത് കുറച്ച് സൂയിസൈഡുകളായി പോയി. പക്ഷെ എന്തായാലും തീരുമാനം കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾക്ക് തന്നെ, യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾക്ക് ഒരുപാട് സമാന്തരമായിട്ടുള്ള പല അഭിപ്രായങ്ങളും ഉണ്ടല്ലോ. അതുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ വെളിയിൽ നിന്നുകൊണ്ടും അവർ സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചിന്താഗതി.
താങ്കൾ ഈ ഒരു പക്ഷേ യൂറോപ്യൻ യൂണിയൻ ഏറ്റവും ശക്തമായിരിക്കുന്ന കാലഘട്ടത്തിൽ ഐക്യരാഷ്ട്രസഭയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി താങ്കൾക്ക് അറിയാവുന്നതുമാണ് നേരിട്ട് തന്നെ. ഈ ഒരുപാട് പേർ ബ്രിട്ടനിൽ നിന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ വിസ ഇല്ലാതെ പോയി ജീവിക്കുകയും ജോലിയെടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ബ്രിട്ടനിലും വരുന്നുണ്ട്. ലണ്ടനിലും മറ്റും ഒരുപാട് പേരുണ്ട് മറ്റ് യൂറോപ്യൻ ആൾക്കാർ. ഇവരെയൊക്കെ ഇനി ഇത് എങ്ങനെ ബാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്?
അല്ല, അവര് തീർച്ചയായിട്ടും ബാധിക്കും. അവർക്ക് പലർക്കും തിരിച്ചു പോകേണ്ടതായിട്ട് വരും. പക്ഷെ അതുപോലെ തന്നെ ബ്രിട്ടീഷ് നാഷണലിസം ഏകദേശം 3 മില്യണോളം യൂറോപ്യൻ യൂണിയനിലുണ്ട്. ഒരു വലിയൊരു എക്സ്ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ പോലെ ആകാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് അവരിപ്പോൾ നടത്തുക. ഇവരെ എങ്ങനെ സമാധാനപരമായും വലിയ ദുരിതങ്ങളൊന്നും വരാതെ ഇവരെ മാറ്റി പാർപ്പിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്ന് വരാം. അത് പക്ഷേ ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ, ജർമ്മനിയിൽ നിന്നും മറ്റു രാജ്യങ്ങളിലെ സൂചനകൾ, ഇത് വളരെ ഏറ്റവും പെയിൻലെസ് ആയിട്ടുള്ള ഒരു ഡൈവോഴ്സ് ആയിട്ട് രണ്ടു കൂട്ടർക്കും നഷ്ടം വരും എന്നുള്ള സംശയമില്ല. പക്ഷെ ആ നഷ്ടം ഏറ്റവും അധികം ലഘൂകരിച്ചുകൊണ്ട് അവര് മുമ്പ് അവർക്കുണ്ടായിരുന്ന ജനാധിപത്യം, അതുപോലെ മനുഷ്യാവകാശങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് ചേർന്നതിനെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പം ബ്രിട്ടനിൽ നിന്ന് പോയതുകൊണ്ട് മാത്രം ആ മാനുഷിക മൂല്യങ്ങളൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. പക്ഷെ യൂറോപ്യൻ യൂണിയനിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. UK-ൽ തന്നെ മാറ്റങ്ങൾ വരാം. ഇപ്പം നോർത്തേൺ അയർലൻഡ് പണ്ട് മുതലേ ബ്രിട്ടനിൽ കഴിയണമെന്ന് ആഗ്രഹിച്ചിരുന്നല്ല. അതുപോലെ സ്കോട്ട്ലൻഡ് അടുത്തൊരു റെഫറൻഡം നടത്തുകയും അവർ ഇൻഡിപെൻഡന്റ് ആവുകയും ചെയ്താൽ അവർ യൂറോപ്യൻ യൂണിയനിൽ ചേർന്നു വന്ന് വരും. അപ്പൊ ഏറ്റവും വലിയ നഷ്ടം വരുന്നത് ബ്രിട്ടന് തന്നെയാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ ക്രെഡിബിലിറ്റി, റീജിയണൽ ഓർഗനൈസേഷൻ എന്ന നിലയിൽ ഏറ്റവും ശക്തമായ റീജിയണൽ ഓർഗനൈസേഷൻ ആണല്ലോ യൂറോപ്യൻ യൂണിയൻ. പക്ഷേ ഇതിന്റെ അതിന്റെ ഒറിജിനൽ മെമ്പേഴ്സ് നോക്കിയിരുന്നെങ്കിൽ അത് വളരെ കൂടുതൽ ഇന്റഗ്രേറ്റഡ് ആയിരുന്നു. പക്ഷെ ഈ പുതിയ ധാരാളം രാജ്യങ്ങൾ ചേർന്നപ്പോൾ, പാവപ്പെട്ട രാജ്യങ്ങൾ, പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ ചേർന്നപ്പോഴാണ് ഈ യൂറോപ്യൻ യൂണിയന്റെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെട്ടത്. അപ്പൊ അതിനനുസരിച്ച് യൂറോപ്യൻ യൂണിയൻ മാറിയില്ല. അപ്പൊ അതാണിപ്പോ അവരുടെ ഉദ്ദേശം വരുന്നത്. അപ്പൊ യൂറോപ്യൻ യൂണിയനിൽ തന്നെ പല മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ തെരഞ്ഞെടുപ്പുകൾ, പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ ഈ വർഷം അടുത്ത വർഷം നടക്കാൻ പോകുന്നു. സ്പെയിനിൽ നടക്കാൻ പോകുന്നു, ഹംഗറിയിൽ, നെതർലൻഡ്സില്. അപ്പൊ അവിടെയൊക്കെ ഈ മാതിരിയുള്ള വികാരങ്ങൾ നിലനിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞാനവിടെയുള്ള സമയത്ത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ചെറിയ രാജ്യങ്ങളും വലിയ രാജ്യങ്ങളും തമ്മിൽ. പക്ഷെ അന്ന് ഇതൊരു ഓപ്ഷനായിട്ട് ആരും കണക്കാക്കിയിരുന്നില്ല. ഗ്രീസാണ് ആദ്യമായിട്ട് ഒരു ബ്രെക്സിറ്റ് എന്നുള്ള ഒരു പോസിബിലിറ്റി പോലും ആദ്യമായിട്ട് സംസാരിച്ചത്. പക്ഷെ അത് ഏറ്റവും ശക്തമായ രാജ്യം തന്നെ പോയി എന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയൻ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന കാര്യം.
ഇതിൽ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സംശയം നിൽക്കുന്നത്, മറ്റെല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഓസ്ട്രേലിയ ആയാലും ഇന്ത്യ ആയാലും എല്ലാം ഇത് വളരെ കാര്യമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്, എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന രീതിയിൽ. നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് എങ്ങനെയാണ് ഈ ഒരു തീരുമാനം മറ്റു രാജ്യങ്ങളെ, ഓസ്ട്രേലിയ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെയൊക്കെ ബാധിക്കുക എന്നുള്ളത്. എങ്ങനെയായിരിക്കും ഇത് മറ്റു രാജ്യങ്ങളെ ബാധിക്കുക?
പ്രധാനമായും സാമ്പത്തിക കാര്യങ്ങളാണ്. കാരണം യൂറോ ക്രൈസിസ് പണ്ട് മുതലേ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണൊരു യൂറോ സ്കെപ്റ്റിസിസം. യൂറോ ശരിക്കും, യൂറോപ്യൻ യൂണിയൻ ശരിക്കും അത് റെലവെന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുള്ള ചോദ്യങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. അപ്പൊ അതിന്റെ പ്രതിഫലനമായിട്ടാണ് യൂറോ പറ്റി തന്നെ സംശയമുണ്ടായിരുന്നു. അപ്പോ നമ്മൾ വളരെയധികം യൂറോപ്യൻ യൂണിയനുമായിട്ട്, പൗണ്ടുമായിട്ട് നമുക്ക് വലിയ ബന്ധമുണ്ട്, യൂറോയുമായിട്ടും ബന്ധമുണ്ട്. അപ്പൊ അതിൽ വരുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും സാമ്പത്തിക രംഗത്ത് നമ്മളെ ബാധിക്കും. പിന്നെ നമ്മുടെ കച്ചവടവും അതുപോലെ വ്യാപാരവും ഒക്കെ ലണ്ടൻ ബേസ്ഡ് ആണ്. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുമ്പോൾ, നമ്മൾ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുമ്പോൾ ലണ്ടനെ ഒരു ഗേറ്റ് വേ ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചത്. ഒരു 800-ഓളം വലിയ കമ്പനികൾ ലണ്ടനിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയനുമായി വ്യാപാരം നടത്തുന്നത്. ഇതിലൊക്കെ മാറ്റം വന്നാൽ തീർച്ചയായും നമ്മുടെ നിക്ഷേപകർക്ക് നഷ്ടമുണ്ടാകും, അവർക്ക് കൂടുതൽ ഓഫീസുകൾ തുറക്കേണ്ടി വരും. അങ്ങനെ സാമ്പത്തിക രംഗത്താണ് ഏറ്റവും അധികം ബാധിക്കുക. പിന്നെ അവിടുത്തെ കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ ഇത് ബാധിക്കുമോ ഇല്ലയോ എന്ന് ചോദ്യങ്ങളുണ്ട്. പക്ഷെ അവരുടെ അഭിപ്രായം അവർക്ക് ഇത് ഒരുപക്ഷെ നല്ലതായി വരും എന്നാണ്. കാരണം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വരുന്ന ജോലിക്കാരും നഴ്സുമാരും അങ്ങനെയുള്ളവരൊക്കെ വന്നിട്ട് ഇവർക്ക് നഷ്ടങ്ങൾ ഉണ്ടായി എന്ന് അവർക്ക് പരാതി ഉണ്ടായിരുന്നു. അപ്പൊ അത് നിന്നാൽ യഥാർത്ഥത്തിൽ അവിടെ തന്നെ പണ്ടേ കുടിയേറിപ്പാർത്ത ഇന്ത്യക്കാർക്കും വിശേഷിച്ച് മലയാളികൾക്കും ഒക്കെ ഒരു നല്ല ഭാവി ഇത് നേടും, ഇതിൽ നിന്ന് നേടാൻ കഴിയും എന്നൊരു അഭിപ്രായവുമുണ്ട്. എത്രമാത്രം യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയില്ല.
ഓക്കെ, ഈ ഓസ്ട്രേലിയയുടെ കാര്യം താങ്കൾ അത്രത്തോളം നേരിട്ട് ഓസ്ട്രേലിയയുമായി താങ്കൾക്ക് വലിയ ബന്ധമില്ല എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഇത് കൃത്യമായി നിരീക്ഷിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ ഇപ്പോഴും ബ്രിട്ടീഷ് രാജ്ഞിയുടെ മേധാവിത്വം അംഗീകരിക്കുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയക്ക് ഒരുപക്ഷെ യൂറോപ്യൻ യൂണിയനിൽ ഓസ്ട്രേലിയയുടെ കണ്ണും കാതുമായിരുന്നു ബ്രിട്ടൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ. അത് ഓസ്ട്രേലിയ എത്രത്തോളം ബാധിക്കുമെന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ?
എനിക്ക് ഓസ്ട്രേലിയ കുറെയൊക്കെ അറിയാം. കാരണം ഞാൻ ഫിജിയിൽ ഉണ്ടായിരുന്ന കാലത്ത്,
നേരിട്ട് ഇവിടെ ഇല്ലായിരുന്നു എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, മറ്റൊന്നുമല്ല.
കുറെ വർഷങ്ങളായി പക്ഷെ. അപ്പൊ അന്ന് എനിക്കറിയാം അവരുടെ ബ്രിട്ടനുമായിട്ടുള്ള ബന്ധം. അത് ഓസ്ട്രേലിയക്ക് മാത്രമല്ല, ഫിജിക്കും ന്യൂസിലൻഡിനും ഒക്കെ വലിയ ബന്ധമാണ്. എത്രമാത്രം രാഷ്ട്രീയ കാര്യങ്ങൾ മാറിയാലും രാജ്ഞിയെ അംഗീകരിക്കുന്ന കൂട്ടറിൽ, ഫോർമലായിട്ട് അല്ലെങ്കിൽ പോലും അംഗീകരിക്കുന്ന ഫിജിക്കാർ പോലും റിപ്പബ്ലിക് ആയപ്പോൾ എല്ലാവരും സങ്കടപ്പെടുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇമോഷണൽ തയ്യപ്പുണ്ട് സൗത്ത് പസഫിക് രാജ്യങ്ങളും ബ്രിട്ടീഷ് ക്യൂനുമായിട്ടുള്ളത്. അപ്പം അത് ബാധിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ പുറത്ത്, യൂറോപ്യൻ യൂണിയനിൽ പുറത്ത് വന്നാലും കോമൺവെൽത്ത് ലിങ്ക്സ് ഉണ്ടല്ലോ, നമുക്കും ഉണ്ട് മറ്റു രാജ്യങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് അവരുടെ ഇമോഷണലായിട്ട് യുകെയുമായിട്ടുള്ള ബന്ധത്തെ ഇത് ബാധിക്കില്ല. യു കെയുടെ എക്കോണമിയിൽ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിടുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ അവരെ ബാധിച്ചെന്ന് വരാം. എന്നാലും എനിക്ക് തോന്നുന്നത് അതൊരു വലിയ പ്രശ്നമായി മാറും എന്ന് അല്ല. കാരണം ഓസ്ട്രേലിയയും ഒരു സ്ട്രോങ് ഇക്കോണമി ആണല്ലോ. അപ്പൊ അത് ടോട്ടലി ഡിപ്പെൻഡന്റ് ഒന്നുമല്ല യു കെ യൂറോപ്യൻ യൂണിയനുമായിട്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു ഒരു മാർജിനൽ വ്യത്യാസം വരുമെന്ന് എനിക്ക് തോന്നുന്നത്.
ഓക്കെ, അവസാനമായി ഒറ്റ കാര്യം കൂടി ഉള്ളത്, ഒരു കാലത്ത് ലോകം മുഴുവൻ അടക്കി ഭരിച്ച ബ്രിട്ടൻ ഇപ്പോൾ ഇംഗ്ലണ്ടും അല്ലെങ്കിൽ ഇംഗ്ലണ്ടും വെയിൽസും എന്നൊരു ചെറിയ സെറ്റപ്പിലേക്ക് മാറാനുള്ള ഒരു എത്രത്തോളം അങ്ങനെ മുൻകൂട്ടി കാണേണ്ടി വരും നമ്മൾ ഇനി?
അതെ, ആ ഒരു ഭയവും അവർക്കുണ്ടല്ലോ. ഒരു ബ്രിട്ടീഷ് പോയിട്ട് പറഞ്ഞില്ലേ, നോ മാൻ ഈസ് ആൻ ഐലൻഡ്. ഒരു ഐലൻഡ് സ്റ്റേറ്റിലെ കവി തന്നെയാണ് പറഞ്ഞത്. അപ്പോ എത്ര ചെറുതായാലും മറ്റു രാജ്യങ്ങളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനും സാധ്യമാകും. പക്ഷെ ബ്രിട്ടനുള്ള ഒരു ഒരു ഭയം, എപ്പോഴുമുള്ള ഒരു ഭയം, ഇത്ര വലിയ ഒരു സാമ്രാജ്യമായിരുന്ന ഒരു രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും ഭാവിയിൽ എന്നുള്ളതാണ്. ഇപ്പോ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിന്റെ റീസ്ട്രക്ചറിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് എത്ര പേരെ പെർമനന്റ് മെമ്പറായിട്ടാകാം. ഇപ്പൊ ഫ്രാൻസും ജർമ്മനിയും ഇപ്പൊ തന്നെ ഉണ്ട്, അമേരിക്ക വെസ്റ്റേൺ ഗ്രൂപ്പിലാണ്. അങ്ങനെ അഞ്ചിൽ മൂന്ന് പേരും ഇപ്പോൾ ഒരു യൂറോപ്യൻ ചിന്താഗതിക്കാരാണ് സെക്യൂരിറ്റി കൗൺസിലിൽ. അങ്ങനെ വരുമ്പോൾ ആദ്യമായിട്ട് പുറത്താക്കേണ്ടി വരുന്നത് ജർമ്മനിയും കൂടെ വരുമ്പോൾ ആദ്യമായി പുറത്താക്കേണ്ടി വരുന്നത് യു കെ ആയിരിക്കും. അതാണ് അവർക്ക് ഏറ്റവും വലിയ ഭയം. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും സെക്യൂരിറ്റി കൗൺസിൽ എക്സ്പാൻഡ് ചെയ്ത് ആ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവർ ഇന്ത്യയും മറ്റും വളരെ ശക്തമായി സപ്പോർട്ട് ചെയ്യുന്നത്. പെർമനന്റ് മെമ്പേഴ്സിൽ റിഫോം അംഗീകരിക്കാൻ ഏറ്റവും തയ്യാറായി നിൽക്കുന്നത് യു കെ ആണ്. അതിന്റെ കാരണം അവരുടെ ഭയം, ഇപ്പോൾ ഇത് നടന്നില്ലെങ്കിൽ ഇപ്പൊ 10 കൊല്ലത്തിനോ 15 കൊല്ലത്തിനോ ശേഷമാണ് ഐക്യരാഷ്ട്ര സമിതിയുടെ രക്ഷാസമിതി പുനഃസംഘടിപ്പിക്കുന്നതെന്ന് വന്നാൽ ബ്രിട്ടൻ അതിലൊരു സ്ഥാനം കാണുകയില്ല എന്നവർക്കൊരു ഭയമുണ്ട്. അപ്പോ ഓസ്ട്രിയ നോക്കിയാലും വലിയൊരു എംപയർ ആയിരുന്നില്ല ഓസ്ട്രോ-ഹംഗേറിയൻ എംപയർ. ഇപ്പൊ ക്യാപിറ്റൽ വിയന്നയിൽ പോയാൽ ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ, രാജ്യമില്ല. ഇപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കാണ് ബ്രിട്ടൻ നീങ്ങുന്നത്. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളും അവിടുത്തെ നേതാക്കന്മാർക്കും അവിടുത്തെ ജനങ്ങൾക്കും അഭിമുഖീകരിക്കേണ്ടതായിട്ട് തന്നെ വരും.
തീർച്ചയായും. എന്തായാലും വളരെയധികം നന്ദി ശ്രീ ടി പി ശ്രീനിവാസൻ, ഓസ്ട്രേലിയൻ മലയാളികൾക്കായി ഇത്രയും ലളിതമായി കാര്യങ്ങൾ വിശദീകരിച്ചു തന്നതിനെ.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.